താങ്കൾ ജീവിച്ച ഓരോ വർഷത്തിന്റെയും ഓരോ മാസത്തിന്റെയും ഓരോ ദിവസത്തിന്റെയും ഓരോ നിമിഷത്തിന്റെയും കണക്ക് സകലവും അറിയാവുന്ന ഒരുവന്റെ മുൻപിൽ കൊടുക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യത്തെ മുൻനിർത്തി ആയുസിന്റെ ദൈർഘ്യത്തോടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? സകല മനുഷ്യരും ഒരു ദിവസം ദൈവം മുൻപാകെ നിൽക്കേണ്ടി വരും എന്നത് ഒരു യാഥാർത്ഥ്യം. തങ്ങളുടെ ജീവിതത്തിന്റെ കണക്ക് കൊടുക്കേണ്ടി വരുന്ന ആ അവസരത്തിൽ അല്പം കുറച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഇത്രയധികം ലജ്ജിക്കേണ്ടി വരില്ലായിരുന്നു എന്ന ചിന്തയോടെയാണോ താങ്കൾ നിൽക്കുവാൻ പോകുന്നത്? ജീവിതത്തെ ഇപ്പോൾ തന്നെ ഒന്ന് വിലയിരുത്തൂ. താങ്കൾക്ക് തോന്നുന്നത് പോലെ ജീവിക്കുവാൻ ആവശ്യം പോലെ സമയം കിട്ടുന്നതിനാലാണ് താങ്കൾ സന്തോഷിക്കുന്നതെങ്കിൽ ഒരിക്കൽ ഭയങ്കരമായി ദുഃഖിക്കേണ്ടി വരും കേട്ടോ. എന്നാൽ ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ കഴിയേണ്ടതിനാണ് സമയം കൂടുതൽ ലഭിച്ചതെങ്കിൽ സന്തോഷിക്കുന്നതായിരിക്കും നല്ലത്. തിരുവചനത്തിലെ ഇതര ഭാഗങ്ങളെക്കാൾ എല്ലാം ഗൗരവമേറിയതും ഭയചകിതമാക്കുന്നതുമായ വാക്യങ്ങളാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ഒടുവിൽ ദൈവത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം മനുഷ്യനെ നേരിടുന്നു. വെളിപ്പാട് പുസ്തകം 20:11 വാക്യങ്ങളാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. നഷ്ടപ്പെട്ട മനുഷ്യരെ ന്യായം വിധിക്കുന്ന വലിയ വെള്ളസിംഹാസനം ഒരുക്കുന്നതാണ് ഇവിടെ നാം കാണുവാൻ പോകുന്നത്. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തനിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല എന്ന് വെളിപ്പാട് പുസ്തകം 20:11 വാക്യത്തിൽ നാം വായിക്കുന്നു. വലിയ വെള്ളസിംഹാസനത്തെയാണ് മനുഷ്യർ പൊതുവായിട്ടുള്ള ന്യായവിധി എന്ന് തെറ്റിച്ച് പറയാറുള്ളത്. എല്ലാ കാലത്തുമുള്ള സകല നഷ്ടപ്പെട്ടവരും ന്യായവിധിക്കായി ഇവിടെ ഉയർത്തെഴുന്നേറ്റ് വരും എന്നതിനാൽ മാത്രമാണ് ഇത് പൊതുവായിട്ടുള്ളതായിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട സകലരും ആദ്യത്തെ പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കും. മഹാപീഠന വിശുദ്ധന്മാർക്ക് പോലും ആദ്യത്തെ പുനരുദ്ധാനത്തിൽ പങ്കുണ്ടായിരിക്കും. നഷ്ടപ്പെട്ടവർ ഉയർത്തെഴുന്നേൽക്കുന്ന രണ്ടാമത്തെ പുനരുദ്ധാനമാകുന്നു ഇത്. തങ്ങളുടെ രക്ഷയുമായുള്ള ബന്ധത്തിൽ തങ്ങളുടെ പ്രവർത്തനത്തിന് ന്യായമായ വിലയിരുത്തൽ ലഭിക്കേണ്ടതിനായി അവർ ഉയർക്കുന്ന സന്ദർഭം. ഒരിക്കലൊരു മനുഷ്യൻ തന്റെ മരണക്കിടക്കയിൽ സഭാ ശുശ്രൂഷകനോട് ഇപ്രകാരം പറഞ്ഞു, അച്ചോ, ഭാവിയെക്കുറിച്ച് അച്ഛൻ എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ വരുന്നിടത്ത് വെച്ച് കണ്ടുകൊള്ളാം. ദൈവം നീതിമാനും ന്യായമായി വിധിക്കുന്നവനും ആയിരിക്കുന്നു എന്നെനിക്കറിയാം, അതിനാൽ ഞാൻ എന്റെ പ്രവൃത്തികളെ വിവരിച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന്. അതിന് അച്ഛൻ പറഞ്ഞ മറുപടി, താങ്കൾ പറഞ്ഞത് ശരിയാണ്, ദൈവം നീതിമാനും ന്യായകർത്താവുമാണ്. താങ്കളുടെ പ്രവർത്തനങ്ങളെ അവതരിപ്പിക്കുവാൻ അവൻ അനുവദിക്കുക തന്നെ ചെയ്യും. അവൻ ചെയ്യുവാൻ പോകുന്നത് അതാകുന്നു എന്ന് അവൻ പറയുന്നു. എന്നാൽ താങ്കളോട് പറയുവാൻ എനിക്കൊരു വാർത്തയുണ്ട്. ആ ന്യായവിധിയുടെ സമയത്ത് ആരും രക്ഷിക്കപ്പെടുന്നില്ല, കാരണം താങ്കളുടെ പ്രവർത്തനങ്ങളാൽ താങ്കൾക്ക് രക്ഷിക്കപ്പെടുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ നീതിയുള്ള സന്നിധിയുടെ വെള്ള വെളിച്ചത്തിൽ താങ്കൾ നിൽക്കുമ്പോൾ താങ്കളുടെ ചെറിയ പ്രവർത്തനങ്ങൾ യാതൊന്നും ഇല്ലാത്തതായി തോന്നും. അതിന് യാതൊരു വിലയും തോന്നുകയില്ല. മനസ്സിലായല്ലോ, നാം വലുതെന്ന് ചിന്തിച്ചതൊക്കെ ഒന്നുമില്ലാത്തതായി തോന്നാത്തിടത്തോളം കാലം ദൈവസന്നിധിയിൽ ചെല്ലുവാൻ നമുക്ക് യാതൊരു പ്രാഗൽഭ്യവും കാണില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇതാകുന്നു വലിയ വെള്ളസിംഹാസനം. ഈ സിംഹാസനത്തിന്റെ വിശുദ്ധി വെളിപ്പെടുത്തുന്ന രംഗമാണ് സ്വർഗത്തിനും ഭൂമിക്കും അതിനോടുള്ള പ്രതികരണം. അവന്റെ സന്നിധിയിൽ നിന്നും ഭൂമിയും ആകാശവും ഓടിപ്പോയി എന്ന് നാം വായിച്ചല്ലോ. ആകാശവും ഭൂമിയും ഓടിപ്പോയി എന്നുള്ളതിന്റെ സ്വാഭാവികമായുള്ള വ്യാഖ്യാനം എന്തെന്നാൽ, ഇപ്പോഴത്തെ ഭൂമിയും ആകാശവും നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു, ഒരു പുതിയ ഭൂമിയും പുതിയ ആകാശവും ആ സ്ഥാനത്ത് വരും. 21:1 യോഹന്നാൻ കാണുന്ന പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും കാഴ്ചയിൽ ഇത് കൂടുതൽ ഉറപ്പാക്കുന്നതാണ്. നാം ആ ഭാഗത്തേക്ക് വരുന്നതേയുള്ളൂ. സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. എന്താണ് ദൈവത്തിന്റെ പ്രവർത്തനം? അത് അവൻ അയച്ചവനിൽ വിശ്വസിക്കുക എന്നതത്രേ. നന്മ ചെയ്തവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനെ കൈക്കൊണ്ടവരെ കുറിച്ചാണ്. അവർ ജീവനായി പുനരുദ്ധാനം ചെയ്യുവാനുള്ളവരാണ്. അതത്രേ ഒന്നാമത്തെ പുനരുദ്ധാനം. തിന്മ ചെയ്തവർ നാശത്തിനായും ശിക്ഷാവിധിക്കായും പുനരുദ്ധാനം ചെയ്യും. അതത്രേ വലിയ വെള്ളസിംഹാസനത്തിലെ ന്യായവിധി. ഈ സിംഹാസനം വലുതാണ്. ഇതിന്റെ ഗാംഭീര്യത്തെ അത് കാണിക്കുന്നു. കോടാനുകോടി കുറ്റക്കാരെ, ഈ ലോകത്തിലെ മഹാന്മാരെയും രാജാക്കന്മാരെയും ചക്രവർത്തിമാരെയും സ്വേച്ഛാധിപതികളെയും മുഴുവൻ വിസ്തരിക്കുവാനുള്ള ദൈവിക കോടതിയാണത്. ആകയാൽ അതിന് തക്ക മഹത്വം ഇതിനുണ്ട് എന്ന് കാണിക്കുന്നു. വെള്ളസിംഹാസനം എന്നത് ഇതിൽ ഇരിക്കുന്നവന്റെ വിശുദ്ധിയെയും ഇവിടുത്തെ ന്യായവിസ്താരത്തിന്റെ സ്വഭാവത്തെയും കാണിക്കുന്നു. ഇവിടെ അനീതി അശേഷമില്ല, 100% നീതിയുള്ളതായിരിക്കും വിധി. സിംഹാസനം കണ്ടതോടുകൂടെ അതിലിരിക്കുന്നവനെയും കാണുകയാണ്. സിംഹാസനം വെച്ച ശേഷം അവൻ വന്ന് ഇരിക്കുകയല്ല, സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി അവനെ കാണുകയാണ്. സിംഹാസനസ്ഥനായിരിക്കുവാൻ യോഗ്യനാണവൻ, അവൻ രാജാവാണ്, ദൈവത്താൽ അഭിഷിക്തൻ. യോഹന്നാന്റെ സുവിശേഷം 5:22 കാണുന്ന വിധം പിതാവ് കൊടുത്ത അധികാരത്തിൽ അവൻ സിംഹാസനസ്ഥനായിരിക്കുകയാണ്. ഇരിക്കുക എന്നതിൽ ഇളക്കമില്ലാത്ത അധികാരം അവൻ പ്രാപിച്ചു എന്ന് കാണിക്കുന്നു. ഇനിയും 20:12-13 വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിൽ മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന് മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് തക്കവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധി ഉണ്ടായി. അതേ സുഹൃത്തെ, താങ്കൾക്ക് അവിടെ ഒരു ശരിയായ വിസ്താരം തന്നെ ലഭിക്കും. നിങ്ങളുടെ ജീവിതം മൊത്തം ടേപ്പ് ചെയ്തിരിക്കും. ആ ടേപ്പ് കർത്താവിന്റെ കയ്യിൽ ഉണ്ടായിരിക്കും താനും. അവൻ അതെല്ലാവരും കേൾക്കുവാനായി പ്രവർത്തിപ്പിക്കുമ്പോൾ താങ്കൾക്കും അത് കാണുവാനും കേൾക്കുവാനും കഴിയും. എങ്ങനെയായിരുന്നാൽ തന്നെയും അതത്ര രസകരമായി താങ്കൾക്ക് അനുഭവപ്പെടുകയില്ല എന്നെനിക്കറിയാം. ഇപ്പോൾ നാം ഒക്കെ വലിയ വീരവാദം മുഴക്കും. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്താകുന്നു എന്ന് ഇപ്പോൾ തന്നെ നമുക്കറിയാം. ദൈവത്തിന്റെ മുൻപാകെ നിന്ന് താങ്കളുടെയും എന്റെയും ജീവിതത്തിന്റെ ഫിലിം പ്രവർത്തിപ്പിക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവോ? അതൊരു ടി വി സ്ക്രീനിലായിരിക്കും എന്ന് തോന്നുന്നു. ആ പരീക്ഷണത്തിൽ താങ്കളുടെ ജീവിതം നേരെ നിൽക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ നാം പറയുന്നു, ഞാനാണ് ശരി, ഞാനാണ് ശരി. എന്നാൽ താങ്കളെക്കുറിച്ച് എനിക്കറിയില്ല. എന്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ഓർക്കുവാൻ തന്നെ എനിക്ക് പ്രയാസമാണ്. ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. മരിച്ചവരെ ആബാലവൃദ്ധം അഥവാ ചെറിയവരും വലിയവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെല്ലാവരും നഷ്ടപ്പെട്ടവരാണ്. വാസ്തവത്തിൽ ആരുടെയും പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അവർ ഒരിക്കലും രക്ഷയ്ക്കായി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിട്ടില്ല. തന്റെ തലമുറയിൽ കർത്താവായ യേശു പറഞ്ഞത്, എങ്കിലും ജീവൻ പ്രാപിക്കണമെന്നതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. യോഹന്നാന്റെ സുവിശേഷം 5:40. ഇപ്പോൾ വെള്ളസിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്ന ഈ കൂട്ടം അവങ്കിലേക്ക് വരാതിരുന്നവരാണ്, മറന്നുപോകരുത്. സകല വ്യക്തികളുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തുന്ന പുസ്തകങ്ങളാണിവ. ദൈവം ആ ടേപ്സ് എല്ലാം സൂക്ഷിക്കുന്നു. തക്ക സമയത്ത് അവനത് പ്രവർത്തിപ്പിക്കും. അനേകം രാഷ്ട്രീയ പ്രമുഖരുടെ ടേപ്സ് അന്ന് പ്രവർത്തിക്കുന്നത് കാണാവുന്നതാണ്. അനേകം പൊതുപ്രവർത്തകരുടെ ടേപ്സ് അന്ന് കാണും. അതെ, സുവിശേഷ പ്രസംഗകരുടെ പോലും എന്ന് മറന്നുപോകരുത്. ആർക്കും അതിനെ തടയുവാൻ സാധിക്കില്ല. അവരൊക്കെ അത് കേൾക്കുമ്പോൾ സന്തോഷിക്കുകയില്ല. അങ്ങനൊന്നും ഉണ്ടാകുമെന്ന് ഇപ്പോൾ തന്നെ ഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് മിടുക്കന്മാർ. താങ്കൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയാകുന്ന പക്ഷം ഈ പറയുന്ന ന്യായവിധിയുടെ മുൻപാകെ താങ്കൾ നിൽക്കേണ്ടി വരില്ല. താങ്കളുടെ ജീവിതത്തിന്റെ ഫിലിം ഈ പറഞ്ഞ സ്ഥലത്ത് പ്രദർശിപ്പിക്കപ്പെടുകയില്ല. ഒരു ദൈവപൈതൽ എന്ന നിലയിൽ താങ്കളുടെ പ്രവർത്തനങ്ങളെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കിലായിരിക്കും ന്യായം വിധിക്കുന്നത് എന്ന് മറന്നുപോകരുത്. പിന്നെ പറയുന്നു, സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന്. വെള്ളത്തിൽ അലിഞ്ഞുപോയ എത്ര വലിയൊരു കൂട്ടം മനുഷ്യർ ഉണ്ടാകും. അവരുടെ ശവക്കുഴി വെള്ളമായിരുന്നു. കടലിൽ വീണു മരിക്കുകയും അവിടെ തന്നെ ശരീരത്തിലെ രാസവസ്തുക്കൾ അലിഞ്ഞുപോകുകയും ചെയ്ത അനേകർ. അവരെ തിരികെ വരുത്തുന്നതിൽ ദൈവത്തിന് യാതൊരു ബുദ്ധിമുട്ടും കാണില്ല. അവർ അണുക്കൾ മാത്രമാണല്ലോ. അവയെ വീണ്ടും ഒരുമിച്ച് ചേർക്കുക മാത്രമാണ് അവൻ ചെയ്യേണ്ടത്. അവനതൊരിക്കൽ ചെയ്തതാണ്, അവനത് വീണ്ടും ചെയ്യാവുന്നതാണ്. ഭൂമിയിലെ ശവക്കുഴികൾ തങ്ങളിലുള്ള ശരീരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. പാതാളവും അത് ചെയ്യും. പാതാളം, അതെ, നഷ്ടപ്പെട്ടവരുടെ ആത്മാക്കൾ പോകുന്ന ഇടത്തു നിന്നും അവരെ ന്യായവിധിക്കായി തിരികെ കൊടുക്കും. എന്നിട്ട് ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്കടുത്ത വിധി ഉണ്ടായി എന്ന് നാം വായിക്കുന്നു. ഇതിനു മുൻപും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം എന്ന് നാം വായിച്ചു. ന്യായവിധിയിൽ അഥവാ ശിക്ഷയിൽ ഏറ്റക്കുറവുണ്ട് എന്ന് തെളിയുന്നു. പ്രവൃത്തികൾക്ക് തക്കവണ്ണം ശിക്ഷയുടെ കാഠിന്യത്തിന് വ്യത്യാസം ഉണ്ടായിരിക്കുമെങ്കിലും നരകവിധിക്കുള്ള അടിസ്ഥാനം അവർ ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. ഇനിയും 14-15 വാക്യങ്ങളിൽ നാം കാണുന്നു, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പോയ രണ്ടാമത്തെ മരണം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളയിടും. മരിച്ചവരുടെ ആത്മാക്കളായിരിക്കുന്ന സ്ഥലമാണ് പാതാളം. ഇതിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു, ഒന്ന് പർദീസ, മറ്റേത് യാതന സ്ഥലം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ടല്ലോ. ക്രിസ്തു തന്റെ സ്വർഗാരോഹണത്തിൽ പഴയ നിയമ വിശുദ്ധന്മാരെ തന്നോടൊപ്പം കൊണ്ടുപോയപ്പോൾ പർദീസ ആളൊഴിഞ്ഞു. എഫെസ്യരിലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഇവിടെ അവൻ മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അതേസമയം മരിച്ച് പർദീസയിലായിരുന്ന വിശുദ്ധന്മാരെ അവൻ തന്നോടൊപ്പം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ യാതന സ്ഥലത്തുള്ള നഷ്ടപ്പെട്ടവരെ വലിയ വെള്ളസിംഹാസനത്തിങ്കിലെ ന്യായവിധിയിൽ മാത്രമേ വിട്ടുകൊടുക്കുകയുള്ളൂ. പാതാളം തന്നെ അത് ഏൽപ്പിക്കും. ഈ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുന്നവർ മുഴുവൻ നഷ്ടപ്പെട്ടവരായിരിക്കും. അവരെ തീപ്പൊയ്കയിൽ തള്ളിയിടും എന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നു. അത് രണ്ടാം മരണമത്രേ. നമ്മുടെ കർത്താവ് അതിനെ പുറത്തുള്ള ഇരുട്ട് എന്നും വിളിച്ചിട്ടുണ്ട്. ഇത് അക്ഷരീകമായുള്ള തീയേക്കാളും പുറത്തുള്ള ഇരുട്ടിനേക്കാളും മോശമായ ഏതിൻ്റെയോ പ്രതീകമാകുന്നു എന്നത്രേ നാം വിശ്വസിക്കുന്നത്. ഇത് ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടാണ്. മരണം എന്നാൽ വേർപാട് എന്നാണല്ലോ. മരണം, അതെ, മനുഷ്യന്റെ ഒടുവിലത്തെ വലിയ ശത്രുവിനെ ഒടുവിലായി രംഗത്തു നിന്നും മാറ്റിക്കളഞ്ഞു. പാതാളം, നഷ്ടപ്പെട്ട ആത്മാക്കളുടെ തടവറ, അതുപോലെ തീപ്പൊയ്കയിലേക്ക് എറിഞ്ഞുകളയും എന്ന് നാം വായിക്കുന്നു. നഷ്ടപ്പെട്ടവർ മേലിൽ പാതാളത്തിലല്ല, പിന്നെയോ തീപ്പൊയ്കയിൽ. ഇവിടെയാണ് സാത്താനും മൃഗവും കള്ളപ്രവാചകനും അവരുടെ അനുയായികളും ആയിരിക്കുന്നത്. മനുഷ്യൻ ദൈവത്തിന്റെ ജീവൻ കൈക്കൊള്ളുകയില്ല എങ്കിൽ സാത്താനുമായുള്ള സഹവാസം അംഗീകരിച്ചേ മതിയാകും. ഈ സ്ഥലത്തിടുവാൻ അല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ അവന് വേറെ സ്ഥലം എങ്ങുമില്ല. നരകം പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. ദൈവത്തെ തള്ളിക്കളയുന്ന മനുഷ്യന് വേറെ എവിടെ പോകുവാൻ സാധിക്കും എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കൂ. ഇനിയും 21-ാം അധ്യായത്തിൽ നിത്യതയുടെ മറ നീക്കിയിരിക്കുന്നു. ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരുശലേം, ഒരു പുതിയ യുഗം, കുഞ്ഞാടിന്റെ മണവാട്ടിയുടെ നിത്യമായ വാസസ്ഥലം. അവിടെ നാം ക്രിസ്തുവിൽ പുതു സൃഷ്ടികളായിരിക്കും. അതെ, ഇന്ന് വളരെയേറെ വെളിപ്പെട്ടു വരുന്ന പഴയ സ്വഭാവം ഇല്ലാത്ത ഒരവസ്ഥ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ 21-ാം അധ്യായം ഈ ലോകത്തിനു പുറത്തുള്ള കാര്യമാണ്. ആദ്യത്തെ ചില വാക്യങ്ങൾ ഒഴിച്ചാൽ ഈ ലോകവുമായി ഈ അധ്യായത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് വേണം പറയുവാൻ. സഭയുടെ നിത്യമായ വാസസ്ഥലം ഈ 21-ാം അധ്യായത്തിൽ നാം കാണുന്നു. സ്വർഗം എന്നാൽ വാസ്തവത്തിൽ എന്താണ്? സ്വർഗത്തെക്കുറിച്ച് വളരെയേറെ തരം താഴ്ന്നുള്ള വിവരണങ്ങൾ നാം കേൾക്കാറുണ്ടല്ലേ. ഇടയ്ക്കിടെ സ്വർഗത്തിൽ പോയിട്ട് വരുന്നവരെന്ന് അവകാശപ്പെടുന്ന അനേകരും നമ്മുടെ നാട്ടിലുണ്ട്. യാതൊരു പ്രയോജനവും ചെയ്യാത്ത കുറെ വൈകാരികമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതാണ് സ്വർഗം എന്ന് അനേകരും സമർത്ഥിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ വാസ്തവത്തിൽ കരച്ചിൽ വരും അല്ലേ. യുക്തിക്ക് നിരക്കാത്ത ഓരോരോ കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ ചിന്തിക്കുന്നവർക്ക് അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു സ്ഥലമായി പൊതുവെ സ്വർഗത്തെ ഇന്ന് തീർത്തിരിക്കുകയാണ്. ഇത് ബൈബിളിലെ ചിന്തകൾ വെച്ചുകൊണ്ടുള്ള വിവരണമല്ല കേട്ടോ. തങ്ങൾക്ക് ഇവിടെ കിട്ടാത്തതൊക്കെ കിട്ടുന്ന സ്ഥലമായി പലരും സ്വർഗത്തെ കാണുന്നത് കൊണ്ടുള്ള കുഴപ്പമാണ്. നാം ഈ പഠനത്തിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ വില കുറഞ്ഞ വിവരണങ്ങൾ കളഞ്ഞ് യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കണം. സ്വർഗം ഒരു സ്ഥലമാണ്, വളരെ വ്യക്തമായിട്ടുള്ള ഒരു സ്ഥലം, ഊഹാപോഹമല്ല. നിങ്ങൾ അവിടെ പോയെന്നാൽ നിങ്ങൾക്ക് അവിടെ ഒരു അഡ്രസ് ഉണ്ടാകും. നിങ്ങളുടെ പേര് നിങ്ങളുടെ നെറ്റിമേൽ കാണും. അങ്ങനെ നിത്യതയിൽ നിങ്ങൾ ബാഹ്യാകാശത്തു കൂടി സഞ്ചരിക്കുമ്പോൾ എങ്ങാനും നഷ്ടപ്പെട്ടെന്നാൽ ഏതെങ്കിലും ദൂതൻ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരും. അതെ, നിങ്ങൾക്കൊരു വീടുണ്ടായിരിക്കും. നിത്യതയുടെ നീണ്ട വീതി നമുക്ക് മുൻപിൽ ഈ അധ്യായത്തിൽ ഉണ്ടായിരിക്കെ നാം സമയത്തിൽ നിന്നും നിത്യതയിലേക്ക് മാത്രമല്ല നീങ്ങുന്നത്, പിന്നെയോ ഒരു പുതിയ സൃഷ്ടിയിലേക്ക്. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒരു പുതിയ യെരുശലേമും നമ്മെ അഭിവാദനം ചെയ്യുന്നു. വീണ്ടെടുക്കപ്പെട്ടവർ ക്രിസ്തുവിനുള്ളതുപോലുള്ള തേജസ്കരിക്കപ്പെട്ട ശരീരം നേരത്തെ പ്രാപിച്ചു കഴിഞ്ഞു. സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ഒരു പുതിയ പ്രപഞ്ചം ജീവിതത്തോടുള്ള പുതിയ സമീപനവും സംവിധാനവും നിർദ്ദേശിക്കുന്നു. പുതിയ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പുതിയ നിയമങ്ങൾ ഉണ്ടാകും. മൊത്തം ജീവിത രീതി തന്നെ മാറ്റപ്പെടും. 21-22 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഏതാനും വ്യതിയാനങ്ങൾ ഇനിയും പറയുന്നവയാണ്, ശ്രദ്ധിച്ചു കേട്ടാട്ടോ. ഒന്ന്, പുതിയ സൃഷ്ടിയിൽ പാപമോ പരീക്ഷയോ അല്പം പോലും കാണുകയില്ല. അവയുടെ അസാന്നിധ്യം വ്യക്തമായിരിക്കും. ഇത് തന്നെ ഒരു വലിയ വ്യത്യാസം വരുത്തുമല്ലോ അല്ലേ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ പറഞ്ഞ പാപവും പരീക്ഷകളുമാണല്ലോ. രണ്ട്, സ്വർഗത്തിൽ ദൈവത്തിങ്കൽ നിന്നും ഇറങ്ങി വരുന്നതായ പുതിയ യെരുശലേം എന്നാൽ ഭൂമിക്ക് വേണ്ടിയുള്ള മറ്റൊരു ഉപഗ്രഹം എന്ന അർത്ഥമല്ല. പിന്നെയോ, ഭൂമിയും താരസമൂഹവും മൊത്തമടങ്ങുന്ന പുതിയ സൃഷ്ടിയും പുതിയ യെരുശലേമിനും ചുറ്റും തിരിഞ്ഞുകൊണ്ടിരിക്കും. കാരണം അതായിരിക്കും ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും വാസസ്ഥലം. മൂന്ന്, നാം ഇന്നറിയുന്നത് പോലുള്ള ആകർഷണ സിദ്ധാന്തം സമൂലമായി തിരുത്തപ്പെടും. പുതിയ യെരുശലേമും ഭൂമിയും തമ്മിൽ ഗതാഗത സൗകര്യം ഉണ്ടായിരിക്കും. സഭ ഈ സമയത്തിനോടകം ഭൂമി വിട്ടിരിക്കും. അതിന്റെ നിവാസ സ്ഥലം പുതിയ യെരുശലേമായിരിക്കും. നമുക്ക് തികച്ചും വ്യത്യസ്തമായ ശരീരങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നതെന്നും ആകർഷണ സിദ്ധാന്തം നമ്മെ ബാധിക്കില്ല എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത്, ഈ ഭൂമിയുടെയും മറ്റേതൊരു ഗോളത്തിന്റെയും ആകർഷണം ബാധിക്കാത്ത അവസ്ഥ. നാലാമതായി, വെളിച്ചം നൽകുവാനായി സൂര്യൻ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ദൈവം തന്നെ പ്രപഞ്ചത്തിന് ആവശ്യമുള്ള വെളിച്ചം നേരിട്ട് നൽകിക്കൊണ്ടിരിക്കും. അങ്ങനെ രാത്രിയുടെ അസാന്നിധ്യം ഉണ്ടാകും. അവിടെ രാത്രി ഉണ്ടായിരിക്കില്ല, കാരണം ആ സമയത്ത് നമുക്ക് വിശ്രമം ആവശ്യമില്ലാത്തതിനാൽ രാത്രി ആവശ്യമില്ല. നമുക്ക് പുതിയ ശരീരങ്ങളായിരിക്കുമല്ലോ. എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ആ അവസരത്തിനായി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ എത്ര സമയമില്ലെങ്കിലും വിശ്രമിച്ചേ മതിയാകില്ലേ? അല്ലാത്ത പക്ഷം അധികം ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ നമ്മുടെ പുതിയ ശരീരത്തിൽ നമുക്ക് വിശ്രമത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നത് എത്ര വലിയ അനുഗ്രഹങ്ങളാണ്. അഞ്ചാമതായി, ഭൂമിയിൽ മേലിൽ സമുദ്രം ഉണ്ടായിരിക്കയില്ല. ഭൂമിയുടെ ഏറിയ പങ്കും ഇന്ന് സമുദ്രം കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഏകദേശം 1/4 ഭാഗം സമുദ്രമാണല്ലോ. ഭൂമി മേലുള്ള ഒരു വലിയ വ്യതിയാനമായി ഇത് കാണപ്പെടുന്നു. എല്ലാത്തിനും ആവശ്യം പോലെ സ്ഥലമുണ്ടായിരിക്കും. അതേസമയം ഭക്ഷണത്തിനായി മത്സ്യം കാണില്ല. അത് കേൾക്കുന്നത് അനേകർക്കും ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിലും നിത്യത മുഴുവനും മനുഷ്യൻ സസ്യഭുക്കായിരിക്കും. ഏദൻ തോട്ടത്തിൽ അവൻ അങ്ങനെയായിരുന്നുവല്ലോ. നിത്യനായ മനുഷ്യന്റെ ഒരേ ഒരു ആഹാര സാധനം പഴവർഗ്ഗങ്ങളായിരിക്കും. 6, ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും സാന്നിധ്യം ദൈവത്തിന്റെ സിംഹാസനം ഉൾപ്പെടെ ദൃശ്യമായതായിരിക്കും. ഇത് മനുഷ്യനെ ഒരു പുതിയ ദിവസത്തേക്ക് പ്രവേശിപ്പിക്കുന്നു. മനുഷ്യൻ തന്നെ പുതിയ സൃഷ്ടിയായിരിക്കുമല്ലോ. 21-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് യോഹന്നാൻ വിവരിക്കുന്നു. 21-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. ഈ രംഗങ്ങളെല്ലാം നേരിട്ട് കാണുന്ന ഒരു ദൃക്സാക്ഷി എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുവാനായി യോഹന്നാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഞാൻ കണ്ടു എന്നുള്ളത്. നിത്യതയിലേക്ക് നയിക്കുന്ന സമ്പൂർണ്ണ കാഴ്ചയുടെ ഒടുവിലത്തെ രംഗത്തിന്റെ ഒരു ദൃക്സാക്ഷിയാകുന്നു അവൻ. ഒരു പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും സ്ഥലം നൽകേണ്ടതിനായി ഇപ്പോഴത്തെ സൃഷ്ടി ഒഴിഞ്ഞു പോകേണ്ടതാകുന്നു എന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞുവല്ലോ, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്ന്. പഴയ സൃഷ്ടിപ്പ് നടന്നത് ആദ്യത്തെ ആദാമിനു വേണ്ടിയായിരുന്നു. ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിന് തന്റെ പുതു സൃഷ്ടികൾക്കായി ഒരു പുതിയ സൃഷ്ടിപ്പുണ്ട്. യെശയ്യാപ്രവചനം 65-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തെയോ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് നാം യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നു. ദൈവം അബ്രഹാമിന് എന്നേക്കുമുള്ള ഒരു ദേശം വാഗ്ദാനം ചെയ്തു. ദാവീദിന് എന്നേക്കുമുള്ള ഒരു സിംഹാസനവും. ദാനിയേൽ അതേക്കുറിച്ച് പ്രവചിച്ചത് നാം ഓർക്കുന്നുണ്ടല്ലോ. ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കുമെന്ന്, ദാനിയേൽ 2:44. പുതിയ ഭൂമി ഈ പ്രവചനങ്ങളുടെ മൊത്തം നിവൃത്തി കാണും. പഴയ നിയമ വിശുദ്ധന്മാരുടെ വിശ്വാസം തന്നെ പരിഗണിച്ചാലും, എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗീയമായത് എന്നതുകൊണ്ട് അവർ സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന അർത്ഥമല്ല. പിന്നെയോ, സ്വർഗം ഈ ഭൂമിയിലേക്ക് വരുന്നു എന്ന അർത്ഥമാണ്. കർത്താവിന്റെ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുമ്പോൾ വാസ്തവത്തിൽ നാം അർത്ഥമാക്കുന്നത് ഇതാകും, സ്വർഗത്തിലേതുപോലെ തന്നെ ഭൂമിയിലും നിന്റെ രാജ്യം വരണമേ എന്ന്. പത്രോസ് പറയുന്നത് നമുക്കറിയാം, 2 പത്രോസ് 3:13. തന്റെ 2-ാമത്തെ ലേഖനത്തിൽ പത്രോസ് വളരെ വ്യക്തമായി പറയുന്നത് ഈ ഭൂമി തീയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നത്രേ. ഇത് തീ കൊണ്ട് നശിപ്പിക്കപ്പെടും. ആകാശം എന്നതിനും സ്വർഗം എന്നതിനും ഒരേ പദമാണല്ലോ ഗ്രീക്കിൽ. ഇവിടെ പുതിയ സ്വർഗം എന്നല്ല, ആകാശം എന്ന് തന്നെയാണ് അർത്ഥം. ഭൂമിയുടെ കാവലിനായിട്ടാണ് ആകാശം ദൈവം സൃഷ്ടിച്ചത്. അത് ഇവിടെ ഏകവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്നു. എങ്കിലും അത് ഒന്നായിരിക്കുകയല്ല, പല അടുക്കുകളായിരിക്കും. ഒന്നാമത്തെ ആകാശം എന്നതും ഏകവചനമാണ്. എന്നാൽ ഉൽപ്പത്തി ഒന്നിന്റെ ഒന്നിൽ ആകാശം എന്നതിനെ എബ്രായ ഭാഷയിൽ ഹഷാമയും അഥവാ ആകാശങ്ങൾ എന്നാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. ഭൂമിക്ക് മുകളിൽ അല്ലെങ്കിൽ ചുറ്റും പല അടുക്കുകളായി ആകാശത്തട്ടുകൾ സ്ഥിതി ചെയ്യുന്നതായി ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നാം അതേക്കുറിച്ച് കേട്ടിട്ടുമുണ്ടല്ലോ. ഇനിയും രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. നമുക്ക് അധികം താല്പര്യമേകേണ്ട ഭാഗം ഇതത്രേ. ദൈവമക്കളാകുന്ന നാം ജീവിക്കുവാൻ പോകുന്നത് പുതിയ യെരുശലേമിലാകുന്നു. സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ച് താങ്കൾ പറയുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അതേക്കുറിച്ച് താങ്കൾ എന്താണ് ചിന്തിക്കുന്നത്? ഏതൊരു വിധത്തിലുള്ള ചിത്രമാണ് താങ്കൾക്കുണ്ടാകുന്നത്? മിക്കവാറും ആളുകൾക്ക് എവിടെയോ ഉള്ള മനോഹരമായ ഒരു ദ്വീപാണത്. എന്തായിരുന്നാൽ തന്നെയും സ്വർഗം തീർച്ചയായുള്ള ഒരു സ്ഥലമാണ്, തോന്നലല്ല, സ്വപ്നമല്ല. പുതിയ യെരുശലേം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പട്ടണമാകുന്നു അത്. അതിൽ തന്നെ ഉള്ള ഒരു ഗ്രഹമാകുന്നു അത്. തുറന്നു പറഞ്ഞാൽ സ്വർഗത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവിടെ ഇതാ അത് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിരിക്കേണ്ടതാണ്. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തു നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഈ പുതിയ യെരുശലേം പഴയ യെരുശലേമുമായി ചേർത്ത് ചിന്തിക്കേണ്ടതില്ല. അതെ, ഭൂമിയിലെ ഇപ്പോഴുള്ള യെരുശലേമുമായി ചേർക്കേണ്ടതില്ല. ഒരേ പേര് വന്നു എന്നതിനാൽ ഇപ്പോഴുള്ള യെരുശലേമിനെ പുതുക്കുന്നതായിരിക്കും പുതിയ യെരുശലേം എന്ന് തെറ്റിദ്ധരിക്കരുതേ. പഴയ യെരുശലേം ഭൂമിയിൽ പണിതതാണ്. യെരുശലേം എന്ന പദത്തിന്റെ അർത്ഥം സമാധാനത്തിന്റെ പട്ടണം എന്നാണ്. ഉൽപ്പത്തി 14:18 ശാലേം എന്ന പദം കാണുന്നു. അതിന് സമാധാനം എന്നർത്ഥം. അത് സ്വർഗീയ യെരുശലേമിന് നിഴലാണ്. പിന്നത്തേതിൽ പല പ്രാവശ്യം ആ നഗരം ഇടിക്കപ്പെടുകയും പണിയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പുതിയ യെരുശലേം ഒരു കാലത്തും നശിക്കാത്തതാണ്. പഴയ യെരുശലേം ഭൂമിയിൽ പണിയപ്പെട്ടതാണ്. പുതിയ യെരുശലേം കർത്താവ് തന്നെ ഒരുക്കുന്നതാണ്. ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി, ഇതിനേക്കാൾ മനോഹരമായ ഒരു വിവരണം എനിക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല. അതെ, നാം പാർക്കുവാൻ പോകുന്ന പുതിയ യെരുശലേം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള ഒരു മണവാട്ടിയെ പോലെ ആയിരിക്കും. എത്ര ആശ്ചര്യകരമായ ഒരു ചിത്രമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. സഭയുടെ വാസസ്ഥലം, അതെ, അവൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യഭവനമാണ് പുതിയ യെരുശലേം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ വിശ്വാസികളിൽ നേരെയാക്കേണ്ടത് ആകുകയും ന്യായം വിധിക്കേണ്ടത് വിധിക്കുകയും ചെയ്യുന്നതാണ്. തെറ്റായിരിക്കുന്നതെല്ലാം ശരിയാക്കുന്നതാണ്. എല്ലാ പാപവും അവിടെ കൈകാര്യം ചെയ്യുന്നതാണ്. പ്രതിഫലങ്ങൾ നൽകുന്നതാണ്. അതിനു പുറമെ ഒരു കാര്യം കൂടി അവൻ ചെയ്യുവാൻ പോകുന്നത് എന്തെന്നാൽ, അവൻ വചനത്താൽ തന്റെ സഭയെ വെടിപ്പാക്കുവാൻ പോവുകയാണ്. ഇവിടെ 21-ാം അധ്യായത്തിൽ ലഭിക്കുന്ന ചിത്രം ഇതത്രേ. വിശുദ്ധ നഗരം പുതിയ യെരുശലേം ദൈവത്തിങ്കിൽ നിന്നും സ്വർഗത്തിൽ നിന്നും തന്നെ ഇറങ്ങി വരുന്നു. അതും ഭർത്താവിനായി അലങ്കരിച്ചു വരുന്ന മണവാട്ടിയെ പോലെ. 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻപാണ് കല്യാണം നടന്നത്. ഇപ്പോൾ ഈ അധ്യായത്തിൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. ഇത് തീർച്ചയായും വളരെ നീണ്ട ഒരു മധുവിധു തന്നെയായിരുന്നു ഇല്ലേ. നിത്യതയിലും തുടരുന്ന ഒന്നാകുന്നു എന്നത്ര ഞാൻ കരുതുന്നത്. ക്രിസ്തുവും സഭയുമായുള്ള ഈ അത്ഭുതകരമായ ബന്ധത്തെ പൗലോസ് തുടർന്നും വിവരിക്കുന്നുണ്ട്. പൗലോസ് അതിനെ ഇവിടെ മനുഷ്യർ തമ്മിലുള്ള വിവാഹവുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. എഫേസ്യലേഖനം 5:28-32 നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ആത്മാവിനാൽ നിറയപ്പെട്ട വിശ്വാസികളെ കുറിച്ചാണല്ലോ അവിടെ പറയുന്നത്. അവരാണ് ക്രിസ്തുവുമായുള്ള ഈ ബന്ധത്തിൽ എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പൗലോസ് പറയുന്നു, ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്ര പറയുന്നത് എന്ന്. സ്വർഗത്തിൽ നാം അവനെപ്പോലെ ആയിരിക്കുവാൻ പോവുകയാണ്. യോഹന്നാൻ എഴുതിയത് 1 യോഹന്നാൻ 3:2 നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനുള്ളതുപോലെ നമുക്കും തേജസ്കരിക്കപ്പെട്ട ശരീരം ലഭിക്കും. നാം അവനോടൊന്നായി തീരുവാൻ പോവുകയാണ്. നാം അവിടുത്തെ ശരീരത്തിന്റെ ഭാഗമാണ്. നാം അവനോട് ഒന്നായി പോകുവാൻ തുടങ്ങുകയാണ്. അവിടുന്ന് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് തന്നെ. നിത്യത മുഴുവൻ നമുക്ക് അവനോടുകൂടെ ആയിരിക്കാം എന്നുള്ളത് എത്ര മഹത്വമേറിയ കാര്യമാകുന്നില്ലേ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം യേശു കർത്താവുമായുള്ള ഈ അടുത്തതും വ്യക്തിപരവുമായ ബന്ധം വേറെ യാതൊരു ജീവിക്കുമില്ല, ദൂതന്മാർക്ക് പോലും ഉണ്ടാകുകയില്ല. അതായിരിക്കും ഏറ്റവും മഹത്തായ ദിവസം, നാം അവനോടുകൂടെ ആകുന്നു എന്നും നാം അവനോട് ചേർന്നു എന്നുമുള്ള വസ്തുത നാം നിത്യത മുഴുവൻ ആഘോഷിക്കുവാൻ പോവുകയാണ്. എത്ര മനോഹരമായ ഒരു പദവി അല്ലേ. ഈ പദവിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അതിന് താങ്കൾ യോഗ്യനാകുന്നു എന്നുള്ള ഉറപ്പുണ്ടോ?